ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കാത്തോലിക്ക സഭയുടെ കർദ്ദിനാളായി സ്ഥാനമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. കാർഷിക മേഖലയ്ക്ക് 2,765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിന് അന്തിമാനുമതി ലഭിച്ചതായി മന്ത്രി പി പ്രസാദ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ജൂറി അംഗങ്ങളെ പ്രഖ്യാപിച്ചു. ബോർഡർ ഗവാസ്കർ ട്രോഫി 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇന്ന് 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കാത്തോലിക്ക സഭയുടെ കർദ്ദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ 7-അംഗ സംഘം കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
വത്തിക്കാനിലെ നയതന്ത്ര കാര്യാലയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ജോർജ് കൂവക്കാട്ട് എന്ന ചങ്ങനാശ്ശേരിക്കാരൻ ഇനി മുതൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദ്ദിനാൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് ഇന്നലെ സ്ഥാനമേറ്റ മാർ ജോർജ് കൂവക്കാട്ട് മാർപ്പാപ്പയ്ക്കും മറ്റ് നവകർദ്ദിനാൾമാർക്കും ഒപ്പം ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മറ്റ് വൈദിക മേലധ്യക്ഷരും സഹകാർമ്മികരാകും. ഇന്ന് വൈകുന്നേരം സീറോ മലബാർ സഭയുടെ സാന്ത അനസ്താസിയ ബസിലിക്കയിൽ കർദ്ദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കുർബാന അർപ്പിക്കും.
ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. കർദ്ദിനാളായി വാഴിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസ നേർന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവർക്കാകെയും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്കും ഇത് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. കർദ്ദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. സംഘത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി, രാജ്യസഭാംഗം സത്നാം സിംഗ് സന്ധു, മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ടോം വടക്കൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ജയ്പൂർ എക്സിബിഷൻ ആന്റ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 3 ദിവസത്തെ ഉച്ചകോടിയിൽ 17 പങ്കാളിത്ത രാജ്യങ്ങൾ ഉൾപ്പെടെ 32 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ, പ്രമുഖ വ്യവസായികൾ, നയതന്ത്രജ്ഞർ, വ്യാപാര പ്രതിനിധികൾ, നിക്ഷേപർ തുടങ്ങിയവർ പങ്കെടുക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായി 30 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട്. പ്രവാസികളായ രാജസ്ഥാനികളെ ബന്ധിപ്പിക്കുന്നതിനും സംസ്ഥാനവുമായി സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ട് പ്രവാസി രാജസ്ഥാനി കോൺക്ലേവ് ചൊവ്വാഴ്ചയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക കോൺക്ലേവ് ബുധനാഴ്ചയും നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. മോസ്കോയിൽ ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിൽ അദ്ദേഹവും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവും സഹ അധ്യക്ഷരാകും. സൈനിക വ്യാവസായിക സഹകരണം ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ ബന്ധങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ INS തുഷിൽ നാളെ കലിൻഗ്രാഡിലെ യന്ത്ര കപ്പൽശാലയിൽ രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും കമ്മീഷനിംഗ് ചടങ്ങിൽ അദ്ദേഹത്തെ അനുഗമിക്കും. ജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പോർട്ടൽ വഴി സമർപ്പിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. അദാലത്ത് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്ക് വഴിയും പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത മാസം 13 വരെയാണ് താലൂക്ക്തല അദാലത്തുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്തം നവകേരളം, പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ഓൺലൈനായാണ് യോഗം. മന്ത്രിമാരായ MP രാജേഷ്, വീണ ജോർജ്, ഡോക്ടർ ആർ ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമടങ്ങിയ സംഘം ഇന്ന് സംസ്ഥാനത്തെത്തും. 16th ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്ക് നടത്തുന്ന പഠനയാത്രകളുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശനം. കാർഷിക മേഖലയ്ക്ക് 2,765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിന് അന്തിമാനുമതിയായതായി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇത്രയും വലിയ നിക്ഷേപം കേരളത്തിന്റെ കാർഷിക വിപണിക്ക് ശക്തി പകരും. ഇതിൽ 500 കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം കളർകോട് അഗ്രി കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. റോഡ് വികസനത്തിൽ ഈ ഗവൺമെന്റ് വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നില റോഡിലാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി അറിയിച്ചു. 29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ജൂറി അംഗങ്ങളെ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഛായാഗ്രാഹക അഗ്നസ് ഗോദാർദാണ് ജൂറി ചെയർപേഴ്സൺ. ആസാമീസ് സംവിധായകനായ മുഞ്ചുൾ ബറൂവയാണ് അന്താരാഷ്ട്ര ജൂറിയിലെ ഇന്ത്യൻ പ്രതിനിധി. ഡെസ്ക് റിപ്പോർട്ട്.
മാർക്കോസ് ലോയിസ, നാന ജോർജ്സെ, മിഖായൽ ഡൊവ്ലാത്തിൻ, മുഞ്ചുൽ ബർവ എന്നിവരാണ് ജൂറി അംഗങ്ങൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത 14 ചിത്രങ്ങളും ജൂറി കണ്ടു വിലയിരുത്തും. സിനിമാ പ്രേമികൾക്ക് ജൂറി അംഗങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇവരുടെ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ടെക്സ്റ്റൽ ഫോട്ടോഗ്രാഫിയുടെയും ക്ലോസപ്പ് ഷോട്ടുകളുടെയും കരുത്തിൽ തന്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായി അവതരിപ്പിച്ച ഫ്രഞ്ച് ഛായാഗ്രാഹകയും ഫോട്ടോഗ്രാഫറുമാണ് ആഗ്നസ് ഗോദാർ. ബോസ്റ്റൺ സൊസൈറ്റി ഓഫ് ഫിലിം ക്രിട്ടിക്സിന്റെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരത്തിന് ആഗ്നസിനെ അർഹമാക്കിയ ബ്യൂ ട്രവേൽ എന്ന ചിത്രമാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അസമീസ് സംവിധായകനായ മുഞ്ചുൾ ബർവയാണ് അന്താരാഷ്ട്ര ജൂറിയിലെ ഇന്ത്യൻ പ്രാതിനിധ്യം. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ അന്തരീൻ പ്രക്സൈൻ പുരസ്കാരവും ഇന്ത്യൻ സൈൻ ചലച്ചിത്രമേളയിൽ അവാർഡും കരസ്ഥമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ജൂറി അംഗങ്ങളുടെ സാന്നിധ്യവും അവരുടെ സിനിമകളുടെ പ്രദർശനവും 29th രാജ്യാന്തര ചലച്ചിത്രമേളയെ വ്യത്യസ്ത അനുഭവമാക്കും.
29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മീഡിയ സെൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യും. 7 ദിവസത്തെ ചലച്ചിത്രമേളയിൽ വാർത്തകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, അറിയിപ്പുകൾ എന്നിവ തത്സമയം മീഡിയ സെല്ലിലൂടെ മാധ്യമപ്രവർത്തകർക്ക് കൈമാറും. ബോർഡർ ഗാവസ്കർ ട്രോഫി 2nd ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3rd ദിനം ഇന്ത്യ ഇന്ന് 2nd ഇന്നിംഗ്സ് പുനരാരംഭിക്കും. 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഓസ്ട്രേലിയയിലെ അഡ്ലേഡ് ഓവലിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30 മത്സരം ആരംഭിക്കും. ഏഷ്യാ കപ്പ് വനിതാ ജൂനിയർ ഹോക്കി മത്സരത്തിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഒമാനിലെ മസ്കറ്റിൽ ഇന്നലെയാണ് ജൂനിയർ ഹോക്കി മത്സരങ്ങൾക്ക് തുടക്കമായത്. ജ്യോതി സിംഗാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ബംഗളൂരുവിൽ 2-4 ഗോളുകൾക്കാണ് ബംഗളൂരു FC ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൽ ഈസ്റ്റ് ബംഗാൾ FC ചെന്നൈയിൻ FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ നേരിടും. വൈകിട്ട് 7:30 ഗുവാഹട്ടിയിലാണ് മത്സരം. അണ്ടർ 19 ഏഷ്യ കപ്പ് ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 മത്സരം. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് സീസണിലെ ആദ്യ തോൽവി. കോഴിക്കോട് നടന്ന ഹോം മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഏകപക്ഷീയമായ 1 ഗോളിന് ഗോകുലത്തെ പരാജയപ്പെടുത്തി. മാങ്ങാട്ടുപറമ്പ് നടക്കുന്ന കണ്ണൂർ സർവകലാശാല കായികമേളയിൽ ആദ്യ ദിവസം പുരുഷ വിഭാഗത്തിൽ 41 പോയിന്റുമായി കണ്ണൂർ SN കോളേജും വനിതാ വിഭാഗത്തിൽ 26 പോയിന്റുമായി പയ്യന്നൂർ കോളേജും മുന്നിൽ. മേള ഇന്ന് സമാപിക്കും. നഗരപ്രദേശങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം ലഘൂകരിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച നഗരവനം പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ പൂർത്തിയായ ആദ്യത്തെ വനം ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
നഗരങ്ങളിൽ 10 ഹെക്ടറിൽ കൂടുതൽ വനമുള്ള മേഖലയെ കൂടുതൽ ശാസ്ത്രീയമായി വികസിപ്പിച്ച് അന്തരീക്ഷത്തിലെ ശുദ്ധവായു ക്രമീകരിക്കുക എന്നതാണ് നഗരവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇരിട്ടി എടക്കാനം റോഡിലെ വള്ളിയാട്ടെ പാർക്കാണ് നഗരവനമായി വികസിപ്പിച്ചത്. അപൂർവമായ ഔഷധ സസ്യങ്ങളും മരങ്ങളുമുള്ള പച്ചത്തുരുത്താണിത്. 7.5 ഹെക്ടറോളം സ്ഥലത്ത് 5,000-ലേറെ പുതിയ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചു. നടപ്പാത, ഇരിപ്പിടം, ചുറ്റുമതിൽ, കംഫർട്ട് സ്റ്റേഷൻ, ഇൻഫർമേഷൻ കേന്ദ്രം എന്നിവയുമുണ്ട്. ഗ്രാമഹരിത സമിതിക്കാണ് പരിപാലന ചുമതല. 20 രൂപയാണ് പ്രവേശന ഫീസ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം. സംസ്ഥാനത്തെ 25 നഗരങ്ങളിലാണ് നഗരവനം പദ്ധതി നടപ്പാക്കുന്നത്.
അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KSK ആലപ്പാട് അനുസ്മരണവും റേഡിയോ ശ്രോതാക്കളുടെ സുഹൃത് സംഘവും ഇന്ന് തൃശൂരിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കാത്തോലിക്ക സഭയുടെ കർദ്ദിനാളായി സ്ഥാനമേറ്റു. ആശംസ അറിയിച്ച പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് തലത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് നാളെ തുടക്കം. കാർഷിക മേഖലയ്ക്ക് 2,765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിന് അന്തിമാനുമതിയായതായി മന്ത്രി പി പ്രസാദ്. 29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ജൂറി അംഗങ്ങളെ പ്രഖ്യാപിച്ചു. ബോർഡർ ഗാവസ്കർ ട്രോഫി രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.